2021 ഒക്ടോബർ 20 ബുധനാഴ്ച. കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ഇടിമിന്നൽ സ്വപ്നമായി 2018. പത്തനംതിട്ട ഡയറിയിൽ എം ബിജുമോഹൻ എഴുതുന്നു, ഒക്ടോബർ ഇങ്ങനെയാകുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. 3 ആഴ്ച പിന്നിടുമ്പോൾ മഴ മുറിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നില്ല. അറബിക്കടലിൽ പതിവില്ലാതെ പ്രത്യേകമായി രൂപപ്പെട്ട ന്യൂനമർദ്ദം മലയോര മേഖലയെ ഭീതിപ്പെടുത്തിയാണ് പെയ്തത്. കാലാവസ്ഥാ പ്രവചനം അടുത്ത നാളുകൾ വരെ ഏറെക്കുറെ കൃത്യമായി ഫലിച്ചിരുന്നു. എന്നാൽ ഒക്ടോബർ 15-നും 16-നും പ്രളയസമാനമായ സാഹചര്യമുണ്ടാകുമെന്ന് വിദഗ്ധർ കരുതിയില്ല. ന്യൂനമർദ്ദം തെക്കുനിന്ന് വടക്കോട്ട് സഞ്ചരിച്ച് കേരളത്തെ വേണ്ടതിലധികം നനച്ച് ഒഴിഞ്ഞുപോകുമെന്നായിരുന്നു നിഗമനം. പക്ഷേ വടക്കോട്ട് പോകേണ്ട മേഘത്തുണ്ടുകളെ കിഴക്കൻ മലനിരകൾ തടഞ്ഞു നിർത്തിയപ്പോൾ മണിക്കൂറുകൾ നീണ്ടുനിന്ന മഴ അവിചാരിത നാശം വിതച്ചു. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും എല്ലാമായി 2018-ലെ മഹാപ്രളയത്തെ ഓർമ്മിപ്പിക്കുന്ന ഭയാനകമായ സാഹചര്യമാണ് മലയോര മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും സൃഷ്ടിച്ചത്. മഴ മലബാറിലേക്ക് തിരിക്കുന്നുവെന്ന പ്രവചനം തെക്കൻ ജില്ലകളിൽ മുൻകരുതൽ നടപടികൾക്ക് പ്രാധാന്യമില്ലാതാക്കിയിരുന്നു. പ്രവചനം തെറ്റിച്ച് മഴ കനത്തപ്പോഴേക്കും തയ്യാറെടുപ്പുകൾക്ക് സമയം ലഭിക്കാതെ വന്നു. മുണ്ടക്കയത്തും മണിമലയിലും മല്ലപ്പള്ളിയിലും അപ്രതീക്ഷിത നാശത്തിന് ഇടവരുത്തുകയും ചെയ്തു. മണിമലയാർ കരകവിഞ്ഞു കുതിച്ചപ്പോൾ മല്ലപ്പള്ളി നഗരവും പരിസരങ്ങളുമാണ് മുങ്ങിയത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകൾ മുങ്ങുകയും ചെയ്തു. രക്ഷാപ്രവർത്തനത്തിന് സൈനിക ഹെലികോപ്റ്ററുകളും മത്സ്യബന്ധന ബോട്ടുകളും രംഗത്തിറങ്ങിയത് ആശ്വാസമായി. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പരിണിത ഫലമാണ് കാലം തെറ്റിയുള്ള മഴയ്ക്കും ഉരുൾപൊട്ടലിനും കാരണമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കുന്നുകളും മലകളും നിറഞ്ഞ പശ്ചിമഘട്ടത്തിൽ കുത്തനെയുള്ള ചരിവുകൾ കൂടുതലായുണ്ട്. വൻകിട ക്വാറികൾ, മൈനിംഗ്, പരിസ്ഥിതിക്ക് അനുയോജ്യമല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ പശ്ചിമഘട്ടത്തെ പ്രതികൂലമായി ബാധിച്ചതായാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നത്. ആഗോള താപനത്തിനൊപ്പം മഴയുടെ വ്യാപ്തിയും തീവ്രതയും സംസ്ഥാനത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം മുൻനിർത്തി വേണം സംസ്ഥാനത്ത് ഇനിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുമെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ ഡോക്ടർ റോക്സി മാത്യുവിന്റെ വിലയിരുത്തൽ. അടുത്ത 50 വർഷത്തിനുള്ളിൽ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് വ്യക്തമാണ്. മുൻകരുതലുകൾ ഇല്ല. 2018-ലെ മഹാപ്രളയം നമുക്ക് വലിയൊരു പാഠമാണ്. 2019-ലെ ആവർത്തന പ്രളയവും മുന്നിലുണ്ട്. യഥാർത്ഥത്തിൽ ഭയാനകമായ പ്രളയം 2019-ലേതായിരുന്നുവെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. അപ്രതീക്ഷിതമായ ഉരുൾപൊട്ടലിൽ നിരവധി ജീവനുകളാണ് പൊലിഞ്ഞത്. കവളപ്പാറയിലും പുത്തുമലയിലും വയനാട്ടിലും കുട്ടനാട്ടിലുമെല്ലാം ദുരന്തം പെയ്തിറങ്ങി. 3 വർഷം മുൻപ് തുടങ്ങിയ പ്രളയത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാവിയിലേക്കുള്ള മുൻകരുതലുകൾ ഇല്ലാത്തത് ദുരന്തങ്ങൾ ആവർത്തിക്കാൻ ഇടയാക്കുന്നു. കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ സ്ഥാനത്തിൽ 2-3 ദിവസങ്ങളിലേക്കുള്ള മുൻകരുതലുകളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പുകൾ ലഭിക്കുമ്പോൾ നദീതീരങ്ങളിൽ താമസിക്കുന്നവരെയും താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരെയും താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നു. മഴയൊഴിയുമ്പോൾ തിരികെ വീടുകളിലേക്ക്. പ്രളയമൊഴിയുമ്പോൾ വീടുകൾക്കും സ്വത്തുക്കൾക്കും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വലുതാണ്. എല്ലാം ഒന്നേ എന്ന് തുടങ്ങേണ്ടുന്ന സ്ഥിതി. കാർഷിക ജോലികൾ ചെയ്തും മൃഗപരിപാലനത്തിലൂടെയും വരുമാനം കണ്ടെത്തുന്ന വലിയൊരു ജനവിഭാഗത്തിന്റെ മുന്നോട്ടുള്ള ഗതിയെ തടയുന്ന പ്രളയസ്ഥിതിയെ മറികടക്കാൻ ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കാൻ സർക്കാരുകൾ ഇപ്പോഴും ഉണർന്നിട്ടില്ല. വരൾച്ചാക്കാലത്ത് നദീതീരങ്ങൾ കൈയേറി വീടുകൾ നിർമ്മിച്ച് താമസിച്ച പൂർവികരുടെ തലമുറകൾ കൈയേറ്റം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പുഴയ്ക്ക് വഴികൊടുക്കാതെയും പരിസ്ഥിതി നശിപ്പിച്ചും മുന്നേറുന്നവർക്ക് പ്രകൃതി നൽകുന്ന തിരിച്ചടിയാണ് പ്രളയമെന്ന നിരീക്ഷണങ്ങൾ ശക്തിയാർജിക്കുന്നുണ്ട്. കൈയേറ്റം നടത്തുന്നവർക്ക് നേരെ കണ്ണടയ്ക്കുകയും ചൂഷണങ്ങൾക്ക് ചൂട്ടുപിടിക്കുകയും ചെയ്യുന്ന ഭരണകൂടങ്ങൾ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വിരോധാഭാസം അരങ്ങേറുകയാണ്. ഖനന പ്രവർത്തനങ്ങളും അനധികൃത നിർമ്മാണങ്ങളും കാരണം പശ്ചിമഘട്ടം പൊട്ടിത്തെറിയുടെ വക്കിലെന്ന് വിളിച്ചുപറഞ്ഞ ഗാഡ്ഗിലിനെ അധിക്ഷേപിക്കുന്ന ക്രൂരമായ മനോവ്യാപാരങ്ങളാണ് സംസ്ഥാനത്ത് കണ്ടത്. മതങ്ങളുടെ വൈകാരികതയെ ഊതിക്കത്തിച്ച് ആ മനീഷിക്കെതിരെ പോരാട്ടം നടത്തി. ഗാഡ്ഗിൽ റിപ്പോർട്ട് അവഗണനയുടെ അഗാധങ്ങളിലേക്ക് താഴ്ന്നു. വേണം ദീർഘകാല പദ്ധതികൾ. കാലാവസ്ഥാ വ്യതിയാനത്തെയും പ്രകൃതിക്ഷോഭങ്ങളെയും മുൻകൂട്ടി കണ്ട് ദീർഘകാലത്തേക്കുള്ള പ്രതിവിധി കണ്ടെത്താൻ ശാസ്ത്രജ്ഞരടങ്ങുന്ന വിദഗ്ധ സംഘത്തെ നിയമിക്കണമെന്ന് അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. കോവിഡ് മഹാമാരിയെ നേരിട്ട വിജയകരമായ മാതൃക നമുക്ക് മുന്നിലുണ്ട്. വിദഗ്ധ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ചേർന്ന വലിയ നിരയാണ് കോവിഡിനെ പ്രതിരോധിച്ചത്. പ്രകൃതിയുടെ വിളയാട്ടത്തെ അത്രത്തോളം ചെറുക്കാൻ കഴിയില്ലെങ്കിലും മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ വലിയ പരിഗണന നൽകേണ്ടതുണ്ട്. ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിൽ ജനാധിവാസം ഏറെയുണ്ട്. നദികളോട് ചേർന്ന താഴ്ന്ന പ്രദേശങ്ങളിലും നിരവധി ഒഴുകി വീടുകളുണ്ട്. ഇവരെ അനുയോജ്യമായ സ്ഥലങ്ങളിലേക്ക് പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. 2018 മഹാപ്രളയത്തിൽ വീടും സ്വത്തുക്കളും നഷ്ടപ്പെട്ടവർക്ക് പുതിയ വീടുകൾ നിർമ്മിച്ച് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഈ നടപടികൾ ദീർഘകാലാടിസ്ഥാനത്തിൽ പുനരധിവാസ പദ്ധതികളായി നടപ്പാക്കാനാവുമെന്നാണ് വിലയിരുത്തൽ.